2025 സെപ്റ്റംബർ 28 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 6 പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. കരം കോർത്ത് 3 വട്ടം. മനോജ് വിജയരാജ്, രാഹുൽ രാജ് എഴുതുന്നു. വിനീത് ശ്രീനിവാസനും വിശാഖ് സുബ്രഹ്മണ്യവും വീണ്ടും. ഹൃദയം സമ്മാനിച്ചാണ് വിനീത് ശ്രീനിവാസനും വിശാഖ് സുബ്രഹ്മണ്യവും പ്രേക്ഷകരോട് ഇഷ്ടം കൂടാനെത്തിയത്. വർഷങ്ങൾ വേണ്ടി വന്നില്ല വർഷങ്ങൾക്ക് ശേഷം എത്താൻ. തിരക്ക് ശേഷം കരം എന്ന ആക്ഷൻ ത്രില്ലർ സിനിമ സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസൻ തിയേറ്ററിലുണ്ട്. മെറിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യവും വിനീത് ശ്രീനിവാസനും ചേർന്നാണ് കരത്തിന്റെ നിർമ്മാണം. ഇവരുടെ 3 ഒത്തുചേരൽ നോബിൾ മാത്യു തോമസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കരം ഹോളിവുഡ് സിനിമാനുഭവമായി മാറുമ്പോൾ വിനീതും വിശാഖും സംസാരിക്കുന്നു. കരം സംവിധാനം ചെയ്യാനുണ്ടായ തീരുമാനത്തിന് പിന്നിൽ കഥ കേട്ട സമയം മുതൽ ബേസിക് ഐഡിയ രസകരമായി തോന്നി. അതുതന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ നോബിളിനോട് ചോദിക്കാൻ തന്നെ കാരണം. കഥ കേൾക്കുകയും തുടർന്ന് ഉണ്ടായ ചർച്ചയിലും എല്ലാം മുഴുകി. സബ്ജക്റ്റിൻ്റെ കാതൽ അത്രമാത്രം രസകരമായി തോന്നി. ഫീൽ ഗുഡ് സിനിമയിൽ നിന്നും മാറി സഞ്ചരിക്കണമെന്ന ആഗ്രഹവും ചിന്തയും എപ്പോഴാണ് ഉണ്ടാവുന്നത്? വർഷങ്ങൾക്ക് ശേഷം ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് മുൻപ് തന്നെ അങ്ങനെയൊരു ആലോചന ഉണ്ടായിരുന്നു. അച്ഛനെയും ലാലങ്കളിനെയും നായകന്മാരാക്കി വർഷങ്ങൾക്ക് ശേഷം ചെയ്യണമെന്ന് ആലോചനയിലാണ് മുൻപോട്ട് പോയത്. അടുപ്പിച്ച് 2 സിനിമ ഒരേ ജേണറിൽ പോകുന്നതിനാൽ അടുത്ത് മാറി ചെയ്യണമെന്ന ആലോചന ഉണ്ടാവുകയും ചെയ്തു. ഇനി ഒരു ത്രില്ലർ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചു. സ്വന്തം തിരക്കഥയിൽ അല്ലാതെ സിനിമ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന പ്രത്യേകത എന്ത്? ഇത് എൻ്റെ തിരക്കഥയിൽ അല്ലെങ്കിൽ പോലും നോവലും ഞാനും കോളേജ് മുതൽ സുഹൃത്തുക്കളാണ്. 23 വർഷത്തെ പരിചയമുണ്ട്. അത്രമാത്രം അടുപ്പവും എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സ്വാതന്ത്ര്യം. അതിനാൽ നോബിളിനൊപ്പം പ്രവർത്തിച്ചപ്പോൾ ഒരുതരം ബുദ്ധിമുട്ടും തോന്നിയില്ല. ആ രീതിയിൽ വളരെ ആസ്വദിച്ച് ഇതിന്റെ തിരക്കഥയുടെ എല്ലാ ഘട്ടത്തിലും ഭാഗമായി. ലളിതമായ ടൈറ്റിൽ ആരുടെ സംഭാവനയാണ്? വിശാഖ്. തിരക്കഥയുമായി വരുമ്പോൾ നോബിൾ നൽകിയ ടൈറ്റിൽ കരം എന്നാണ്. ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ടൈറ്റിൽ നൽകിയത് വിനീതാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നതിന് പകരം 2-3 പേരുകൾ പറഞ്ഞിരുന്നെങ്കിലും എനിക്കത്ര താല്പര്യം തോന്നിയില്ല. ഹൃദയത്തിൻ്റെ കാര്യത്തിൽ വിനീതിൻ്റെ മനസ്സിൽ ഹൃദയം എന്ന് തന്നെയായിരുന്നു. കരത്തിലൂടെ പ്രേക്ഷകർക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇന്റർനാഷണൽ ഫിലിം ചെയ്യാനാണ് വിനീതിന് നിർബന്ധമുണ്ടായിരുന്നു. തീർച്ചയായും അത് പ്രേക്ഷകർക്ക് നൽകാനാണ് ശ്രമിക്കുന്നത്. ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളിൽ നിന്ന് കിട്ടിയ ലാഭം മുഴുവൻ കരത്തിന് വേണ്ടി ചെലവഴിച്ചു. വലിയ അധ്വാനത്തിൽ നല്ലൊരു സിനിമ. 7 ശേഷം മേറിലാൻഡിൻ്റെ ബാനറിൽ ത്രില്ലർ സിനിമ വരുന്നത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. കരത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ യാദൃച്ഛികത അറിയുന്നത്. മലയാളത്തിലെ ആദ്യ ത്രില്ലർ സിനിമ CID നിർമ്മിച്ചത് എൻ്റെ മുത്തച്ഛനാണെന്ന്. ഇതൊരു നിമിത്തമായാണ് കരുതുന്നത്. ഒരു തിരിച്ചുവരവ് വേണമെന്ന് കരുതി ചെയ്തതല്ല. കരിയറിൽ ഞാൻ ഇതുവരെ ചെയ്തത് എല്ലാം വ്യത്യസ്ത ജേണർ സിനിമകളാണ്. നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ സിനിമകളും ചെയ്തിട്ടുണ്ടാകണമെന്ന ആഗ്രഹമുണ്ട്. ഇത് ബോധപൂർവം ചെയ്യുന്നതല്ല. കഥയും പശ്ചാത്തലവും അനുസരിച്ച് സംഭവിക്കുന്നു. പുതിയ നായകന്മാർ, ഇതുവരെ ഒപ്പം പ്രവർത്തിക്കാത്തവരും ചേരുന്നു. വിനീത്, എൻ്റെ ആദ്യ സിനിമ മലർവാടി ആർട്സ് ക്ലബ്ബ് പുതിയ ആളുകൾക്കൊപ്പമായിരുന്നു. അതിൽ അഭിനയിച്ച ആളുകളും സംവിധായകനുമായ ഞാനും പുതുമുഖമായിരുന്നു. തട്ടത്തിന്മറയത്ത് ചെയ്യുമ്പോൾ നിവിനും അജുവും കഴിവ് തെളിയിക്കാൻ നിൽക്കുന്ന സമയമായിരുന്നു. നായികയായി അഭിനയിച്ച ഇഷ തൽവാർ പുതുമുഖം. ജോമോൻ ടി ജോൺ സ്വതന്ത്ര ഛായാഗ്രഹനായി പ്രവർത്തിക്കുന്ന 3 സിനിമ. ഷാൻ റഹ്മാനാണെങ്കിൽ അധികം സിനിമയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. തിര ചെയ്യുന്ന സമയത്ത് ധ്യാനും പുതുമുഖമായിരുന്നു. അതിലഭിനയിച്ച നോർത്തിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം പുതിയത്. ക്യാമറയുടെ പിന്നിലും പുതിയ ആളുകൾ ഉണ്ടായിരുന്നു. പുതിയ ആളുകൾക്കൊപ്പം കരിയറിൻ്റെ തുടക്കം ഇതുവരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഞാൻ ആദ്യമായി നിർമ്മിച്ച ആനന്ദം സിനിമയിൽ മുഴുവൻ പുതുമുഖങ്ങളായിരുന്നു. പിന്നീട് നിർമ്മിച്ച ഹെലനിൻ നായികയാകുമ്പോൾ അന്നാബൻ അതിനു മുമ്പ് ഒരു സിനിമയിൽ മാത്രമാണ് അഭിനയിച്ചത്. ഹെലനിൽ ആണ് നോബിൾ ആദ്യമായി അഭിനയിക്കുന്നത്. പുതുമുഖ സംവിധായകരുടെ ഒരുപാട് സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അതിൻ്റെ തുടർച്ചയാണ് കരം എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ പ്രിയങ്കരനായ ഇവാൻ വുക് മാനോവിച്ച് എങ്ങനെ അഭിനേതാവായെത്തി? എഴുത്തു കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് കഥാപാത്രത്തിന് ആശാൻ ഗംഭീരമായിരിക്കുമെന്ന ആശയം ഉയരുന്നത്. ഓഡീഷൻ ചെയ്യാനും അഭിനയിക്കാനും ഒരുക്കമാണോ എന്നാണ് അറിയേണ്ടിയിരുന്നത്. സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. ഓഡീഷൻ ചെയ്തപ്പോൾ ആശാൻ കൃത്യമായി വന്നു. കരം ചെയ്യുമ്പോൾ നിർമ്മാതാവ് എന്ന നിലയിൽ നേരിട്ട വെല്ലുവിളി. വിശാഖ്, 95% ചിത്രീകരണവും വിദേശത്തായതിനാൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് കൃത്യമായ പ്രീ പ്രൊഡക്ഷനാണ്. ഇതിന് 1 വേണ്ടി വന്നു. ജോർജിയ, അസർബൈജാൻ പോലുള്ള രാജ്യങ്ങളിൽ 4 ആവശ്യങ്ങൾക്കായി പോകേണ്ടി വന്നു. അതിനുശേഷം അവിടുത്തെ നിർമ്മാണ കമ്പനിയുടെ ഭാഗമായി ചേർന്നു. നമ്മൾ ഒരു പേപ്പർ ഒപ്പിട്ട് നൽകിയാൽ ക്യാമറ പോലും മറ്റൊരു ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു വലിയ വെല്ലുവിളി. മറ്റൊരു പ്രശ്നം എല്ലാവർക്കും വിസ കിട്ടുക എന്നതായിരുന്നു. ഓരോരുത്തർക്കും അപേക്ഷിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം മുഴുവൻ പരിശോധിച്ചാണ് വിസ നൽകുന്നത്. ലൊക്കേഷൻ കണ്ടെത്താനും ആളുകളെ കണ്ടുപിടിക്കാനും ഉൾപ്പെടെ പലതരം വലിയ വെല്ലുവിളികൾ എനിക്കും വിനീതിനും ആദ്യമായി നേരിടേണ്ടി വന്നു. 17 മുതൽ June 3 വരെയായിരുന്നു ഷൂട്ട്. ഇടയ്ക്ക് ബ്രേക്ക് എടുത്തു. കേരളത്തിലാകെ 6 മാത്രമായിരുന്നു ഷൂട്ടിങ്. വർഷത്തിൽ ഒരു സിനിമ ആണോ തീരുമാനം? സിനിമ തുടങ്ങുമ്പോൾ പൂർണ്ണമായും അതിൻ്റെ ഭാഗമാകുന്നു. നിർമ്മാതാവ് എന്ന നിലയിൽ മാറി നിൽക്കാറില്ല. തിയേറ്ററിൽ സിനിമ എത്തുന്നതുവരെ എല്ലാ കാര്യത്തിലും ഒപ്പം ഉണ്ടാകാറുണ്ട്. പിന്നെ കൂടുതൽ സിനിമ ചെയ്യുന്നതിനേക്കാൾ താല്പര്യം നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ തിയേറ്ററിൽ ഓടുന്നതോ ആയിരിക്കണം എന്നാണ് ആഗ്രഹം.